2024 December 8 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ഗുരുവായൂരിലേക്കുള്ള പ്രകാശ വർഷങ്ങൾ. പാസിപാങ്ങിൽ എഴുതുന്നു, ഗുരുവായൂർ എന്നാൽ ഗുരുവായൂർ ക്ഷേത്രമെന്ന് ആരും ആദ്യം ഓർക്കൂ. പ്രതിവർഷം 300 കോടിയിലേറെ ഭക്തർ, വർഷം മുഴുവൻ തീർത്ഥാടകരുടെ തിരക്ക്. എന്നും ഉത്സവ ചായയുള്ള ദക്ഷിണേന്ത്യയിലെ അപൂർവ ദേവാലയമാകുന്നു ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. പതിറ്റാണ്ടുകളോളമായി ഗുരുവായൂരപ്പന്റെ ഭക്തകുസുമങ്ങളായി പരിലസിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരിലൊരാൾ മാത്രമല്ല ജി കെ പ്രകാശ് എന്ന ഗുരുവായൂരിന്റെ പ്രകാശ് സ്വാമി. ഗുരുവായൂരിന്റെ ഓരോ ചലനങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു സ്പർശനമുണ്ട്. ഗുരുവായൂരിന്റെ ആധ്യാത്മികവും വ്യാവസായികവും ഭൗതികമായ പുരോഗതിക്ക് ഒരു പ്രകാശനാളമായി സ്വാമി ഒരു വിളക്കും പിടിച്ച് മുൻപേ നടന്നു. കാലം ഡിജിറ്റൽ യുഗവും കടന്ന് കുതിക്കുമ്പോൾ ആധുനിക ഗുരുവായൂരിന് വേണ്ടതെന്തെന്ന് അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഗുരുവായൂരിന്റെ സമഗ്ര വികസനത്തിന് നിരവധി പദ്ധതികൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. നിരവധി വേദികളിൽ അത് അടിവരയിട്ട് പറയാറുമുണ്ട്. ഗുരുവായൂരിൽ ഓരോ ദിവസവും തിരക്ക് കൂടി വരുന്നതിനാൽ 50 വർഷം മുന്നിൽ കണ്ട് സമഗ്രമായ മാസ്റ്റർ പ്ലാൻ വേണമെന്നാണ് സ്വാമിയുടെ പക്ഷം. ഗുരുവായൂർ വരും കാലങ്ങളിൽ എന്താകണമെന്ന് അദ്ദേഹത്തിന് ആധികാരികമായി തന്നെ പറയാനാകും. അതിന് കാരണമുണ്ട്. ഗുരുവായൂരപ്പനിലുള്ള ആത്മസമർപ്പണം. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം പ്രാപിച്ചതിനു ശേഷം ചിതയിൽ ചാടി മരിച്ച ധർമ്മപത്നി, ശ്രീകൃഷ്ണ രാജ്യമായ ദ്വാരകയിലെ രാജ്ഞി, ഐശ്വര്യദേവതയായ ലക്ഷ്മിയുടെ അവതാരം, അതാകുന്നു രുക്മിണി. ആ നാമം ഗുരുവായൂരിൽ പ്രശസ്തമാണ്. രുക്മിണി റീജൻസി എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിക്ക് മുന്നിലുള്ള വെറുമൊരു റീജൻസിയല്ല. ഭക്തർക്ക് അതൊരു ആധ്യാത്മികതയുടെ പരിവേഷമുള്ള താമസ സ്ഥലമാണ്. അതിന് കാരണവുമുണ്ട്. രുക്മിണി റീജൻസിയുടെ സാരഥി ജി കെ പ്രകാശ് സ്വാമി എല്ലാ 30 വ്യാഴാഴ്ചയും ഗുരുവായൂരപ്പന് മുൻപിൽ സാമ്പ്രദായിക ഭജന നടത്തുന്നു. ആ ആത്മസമർപ്പണം 44 വർഷം പിന്നിടുകയാണ്, ഒരാഴ്ച പോലും മുടങ്ങാതെ. അതുകൊണ്ടുകൂടിയാണ് രുക്മിണി റീജൻസിക്ക് ആധ്യാത്മിക പരിവേഷം ചാർത്തുന്നതെന്ന് ഭക്തർ വിശ്വസിക്കുന്നത്. ജി ജി കൃഷ്ണയ്യരുടെയും ജി കെ രുക്മിണി അമ്മയുടെയും മകനായി ഗുരുവായൂർ ചാക്യാർ പറമ്പിൽ ഗോപാൽ നിവാസിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 1956 രാമകൃഷ്ണ ലഞ്ച് ഹോം ജി ജി കൃഷ്ണയ്യർ തുടങ്ങിയിരുന്നു. ആ ലഞ്ച് ഹോം ഗുരുവായൂരിന്റെ മുഖമുദ്രയായി. 1978 കൃഷ്ണയ്യർ ഭാര്യയുടെ പേരിൽ രുക്മിണി കല്യാണ മണ്ഡപം തുടങ്ങുന്നത്. 10,000 കല്യാണങ്ങൾക്ക് ആതിഥ്യമെറിയ രുക്മിണി മണ്ഡപവും പേരെടുത്തു. 1988 അച്ഛനും 1999 അമ്മയും മരിച്ചതിനു ശേഷം 1999 സഹോദരങ്ങളായ ജി കെ ഗോപാലകൃഷ്ണൻ, ജി കെ രാമകൃഷ്ണൻ, ജി കെ രാജൻ എന്നിവരോട് ചേർന്നാണ് ജി കെ പ്രകാശ് രുക്മിണി റീജൻസിക്ക് തുടക്കമിടുന്നത്. പിന്നീട് ക്ഷേത്രത്തിൽ ഭക്തർ കൂടി വരുന്നതുപോലെ റീജൻസിയിലും കൂടി വന്നു. അടുത്ത കാലത്ത് ജി ജി ഫുഡ് എന്ന പേരിൽ ചപ്പാത്തി നിർമ്മാണ വിതരണ കമ്പനിയും സഹോദരന്റെ മകനൊപ്പം തുടങ്ങി. ഇനി ബ്രെഡ് നിർമ്മാണത്തിലും സജീവമാവുകയാണ്. ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ഡിഗ്രി പാസ്സായ ശേഷം അച്ഛനും സഹോദരങ്ങൾക്കുമൊപ്പം ബിസിനസ്സിലായിരുന്നു ശ്രദ്ധ. അതേസമയം തന്നെ ആധ്യാത്മിക സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും സാമുദായിക പ്രവർത്തനങ്ങളിലും പ്രകാശ് സ്വാമി സജീവമായി. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹ മഠം സെക്രട്ടറിയായിരുന്ന അദ്ദേഹം നിലവിൽ കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്. 2000 ഗുരുവായൂർ ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി. ഇപ്പോൾ ഗുരുവായൂർ ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ്. 2010 കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി. സംസ്ഥാന ഉപദേശക സമിതി അംഗമായി ഇപ്പോഴും അസോസിയേഷന്റെ ഭാഗമാണ്. ഗുരുവായൂർ മർച്ചന്റ് അസോസിയേഷൻ ഭരണസമിതി അംഗവും ശ്രീരഞ്ജനി സംഗീത സഭ സെക്രട്ടറിയുമാണ്. 1995 ഗുരുവായൂർ നഗരസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു. 2004 കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്കിലേക്കും മത്സരിച്ചു. മമ്മിയൂരിന്റെ സേവകൻ. 2011 മമ്മിയൂർ ദേവസ്വം ചെയർമാനായി ചുമതലയേറ്റ അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ ആ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇടം കുറിക്കുന്നതാണ്. 4 തവണ ചെയർമാനായതും ആ പ്രവർത്തന മികവ് പരിഗണിച്ചുകൊണ്ട് തന്നെ. ഗുരുവായൂർ ക്ഷേത്രത്തിന് പോലെ ദിവസവും മമ്മിയൂരും അദ്ദേഹം എത്തും. പാർവതി ദേവിയോടൊപ്പം ശിവനെ ആരാധിക്കുന്ന മമ്മിയൂർ ക്ഷേത്രം സന്ദർശിക്കാതെ ഗുരുവായൂർ അപ്പൻ ക്ഷേത്രം പൂർത്തിയാകില്ലെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഗുരുവായൂർ തീർത്ഥാടന വേളയിൽ ഭൂരിഭാഗം ഭക്തരും ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ രുദ്രതീർത്ഥം നവീകരിച്ചതും 30 മുറികളുള്ള കോംപ്ലക്സ് നിർമ്മിച്ചതും ഓഡിറ്റോറിയം നവീകരിച്ചതും പാർക്കിംഗ് സൗകര്യം വിപുലീകരിച്ചതുമെല്ലാം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായിരുന്നു. ഇനിയും ഒരു കോംപ്ലക്സ് കൂടി പണിയുന്നുണ്ട്. നവരാത്രി മണ്ഡപം നിർമ്മാണം പൂർത്തിയാക്കി. ചെമ്പോല മേയുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. ലോഡ്ജുകളുടെ കേന്ദ്രം സ്വാമിയുടെ നിർദ്ദേശങ്ങൾ. 170 ലോഡ്ജുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. കുറഞ്ഞ വിസ്തൃതിയിൽ ഇത്രയും ലോഡ്ജുകളുള്ള നഗരം രാജ്യത്ത് തന്നെ അപൂർവമാണ്. അതെല്ലാം മുന്നിൽ കാണണമെന്ന് അദ്ദേഹം പറയുന്നു. നിർമ്മാണം നടക്കുന്ന തീരദേശ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെടാവുന്ന ഒരു പാത ഗുരുവായൂരിൽ നിന്നും കൊച്ചി സേലം നാഷണൽ ഹൈവേയിലെ മണ്ണുത്തി നടപ്പായാൽ അത് തീർത്ഥാടകർക്ക് അനുഗ്രഹമാകും. ഗുരുവായൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് റെയിൽവേ പാതയും അനിവാര്യം. ഒരു റെയിൽവേ ഓവർബ്രിഡ്ജിനുള്ള ശ്രമം കൂടി തുടങ്ങേണ്ടതുണ്ട്. കുന്നുംകുളം ചാവക്കാട് പാതയിൽ മമ്മിയൂരിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ടായാൽ ഗതാഗത തിരക്കിന് വീണ്ടും കുറയും. ഗുരുവായൂരിൽ ഇലക്ട്രിക് കേബിളും ചാനൽ കേബിളുകളും റോഡുകൾക്ക് മീതെ നിരവധിയുണ്ട്. അതെല്ലാം ഭൂഗർഭ വഴിയിലൂടെയാക്കണം. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നവീകരണം ഉറപ്പാക്കേണ്ടതുണ്ട്. ദേവസ്വത്തിന് കീഴിലുള്ള ശ്രീകൃഷ്ണ കോളേജ് കേന്ദ്രീകരിച്ച് കാലാനുസൃതമായ ആധുനിക കോഴ്സുകൾ തുടങ്ങാൻ കഴിയണം. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്കും അയ്യപ്പ ഭക്തർക്കും മറ്റും വിശ്രമിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാനും വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമായി ഒരു പ്രത്യേക ഗ്രൗണ്ട് തന്നെ ഒരുക്കണം. കുടിവെള്ളം ശുദ്ധമാക്കേണ്ടതുണ്ട്. ഇതിനായി കൃത്രിമ തടാകം തന്നെ നിർമ്മിക്കണം. ശുദ്ധജല വിതരണം വാട്ടർ അതോറിറ്റിയും ഉറപ്പാക്കുകയും വേണം. അഴുക്കുചാൽ പദ്ധതിയും കൂടുതൽ കാര്യക്ഷമമാക്കണം. ശ്രീകൃഷ്ണ ചരിതം തീം പാർക്ക്. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതകഥയുടെ വീഡിയോ തീം പാർക്കിലൂടെ കാണാനായാൽ തീർത്ഥാടകർക്ക് അത് വലിയൊരു അനുഗ്രഹമാകും. തിരുപ്പതി, മൂകാംബിക, മധുര, രാമേശ്വരം തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്ക് സ്ഥിരം ബസ് സർവീസുകളും ഭക്തരുടെ ആവശ്യമാണ്. ചെറുവിമാനത്താവളത്തിനും ഹെലിപ്പാഡിനുമുള്ള സാധ്യതയും പരിഗണിക്കേണ്ടതുണ്ട്. കദളി, മുല്ല, തെച്ചി, തുളസി, താമര എന്നിവ കൃഷി ചെയ്താൽ ഗുരുവായൂർ ദേവസ്വത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. മെഡിക്കൽ കോളേജും അനിവാര്യം. തുരുത്തിക്കാട് 12 ഏക്കറോളം സ്ഥലം ദേവസ്വത്തിനുണ്ട്. മെഡിക്കൽ കോളേജിന് സമാനമായ സൗകര്യങ്ങളുണ്ടെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അനിവാര്യമാണ്. 70,000-ലേറെ മാത്രമാണ് ഗുരുവായൂർ നഗരസഭയുടെ ജനസംഖ്യ. അതിനേക്കാൾ എത്രയോ ഇരട്ടി ജനങ്ങളാണ് ദർശനത്തിനെത്തുന്ന ഭക്തർ. അവരിൽ ഭൂരിഭാഗവും വൃദ്ധജനങ്ങളുമുണ്ട്. അതിനാൽ ആയുർവേദ ചികിത്സയുടെയും പാലിയേറ്റീവ് ചികിത്സയുടെയും സാധ്യതകൾ വലുതാണ്. വാദരോഗബാധിതനായി ക്ലേശിച്ചിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരിൽ ഭജനമിരുന്നതും നാരായണീയം പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിച്ചതോടെ അദ്ദേഹത്തിന്റെ വാദരോഗം ശമിച്ചു എന്ന വിശ്വാസം എല്ലാവർക്കും അറിവുള്ളതാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഒരു ബ്രാഹ്മണനായ ഭഗവതോത്തമൻ ശേങ്കാലിപുരം അനന്തരാമദീക്ഷിയർ രോഗശമനത്തിന്റെ അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ദിനം പ്രതി കൂടി വരുന്ന ഭക്തരെ കണക്കിലെടുത്ത് ക്ഷേത്ര പരിസരത്ത് ഒരു ആയുർവേദ പ്രാഥമിക ചികിത്സാ സെന്റർ അനിവാര്യമാണെന്ന ആവശ്യം ഭക്തരിൽ നിന്ന് ഏറെക്കാലമായി ഉയർന്നു വരുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർക്കും കേരളീയ ആയുർവേദത്തോട്, പ്രത്യേകിച്ച് ഗുരുവായൂരിലെ ചികിത്സയോട് സവിശേഷ ആഭിമുഖ്യമുണ്ട്. നിലവിൽ ദേവസ്വത്തിന്റെ കീഴിലും സമീപ സ്ഥലങ്ങളായ തൈക്കാടും പൂക്കോടും ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുണ്ടെങ്കിലും അതും ഭൂരിഭാഗവും തദ്ദേശീയർ മാത്രം ഉപയോഗപ്പെടുത്തുന്നതുമായാണ് കണ്ടുവരുന്നത്. അവിടങ്ങളിൽ ചികിത്സാ സൗകര്യം ജീവനക്കാരും പരിമിതമാണ്. അവിടുത്തെ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനും പ്രത്യേകിച്ച് തീർത്ഥാടകർക്കും ദേവസ്വം ജീവനക്കാർക്കുമായി ചികിത്സ ലഭ്യമാക്കാനും കിടത്തി ചികിത്സയ്ക്കുള്ള ആയുർവേദ കേന്ദ്രം തുടങ്ങിയാൽ സാധ്യമാകും. പ്രകാശം പരത്തുന്ന ആധ്യാത്മിക മുഖം. 1980 മുതൽ എല്ലാ മുപ്പട്ട വ്യാഴാഴ്ചയും സാമ്പ്രദായിക ഭജന നടത്തുന്ന അദ്ദേഹത്തിന്റെ ഭജനാ സംഘത്തിൽ ഒരു ഡസനോളം ഭക്തരുണ്ട്. രാത്രി 9:30 വരെയാകും ഭജന. ഭജനാലാപന രംഗത്തെ സവിശേഷമായ സാന്നിധ്യമായതിനാൽ തന്നെ സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തിയാണ് അദ്ദേഹത്തിന് പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചത്. OKR മേനോൻ ട്രസ്റ്റിന്റെ വ്യാപാര മേഖലയിലെ മികവിനുള്ള പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഗുരുവായൂരപ്പനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ കുടുംബവും ഒപ്പമുണ്ട്. ഭാര്യ പ്രേമയും ഗുരുവായൂരപ്പ ഭക്തയാണ്. മൂത്ത മകൾ രുക്മിണിയും ഭർത്താവ് അനന്തകൃഷ്ണനും ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. ഇളയ മകൾ ഡോക്ടർ പൂർണിമ MBBS കഴിഞ്ഞ് MD ക്ക് പഠിക്കുന്നു. മരുമകൻ കൃഷ്ണനാഥും ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്.